السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون وإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون
റമദാൻ മാസം അതിന്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ അവസാനത്തെ നോമ്പായിരിക്കും, ചില സ്ഥലങ്ങളിൽ നാളെ അവസാനത്തെ നോമ്പാണ്. അങ്ങനെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. നമ്മളിൽ ഒരുപാട് പേർ ഈ ദിവസങ്ങളിലെ അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹം എടുത്തിട്ടുണ്ടായിരിക്കാം. ചിലർക്ക് ഈ ദിവസങ്ങളിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഈ അനുഗ്രഹങ്ങളും ആത്മീയ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹുവിലേക്ക് മുന്നേറുന്ന നമ്മുടെ ചുവടുകൾ ഇവിടെ നിൽക്കാൻ പാടില്ല, മറിച്ച് എപ്പോഴും മുന്നോട്ട് കുതിക്കുന്ന ചുവടുകളാവണം. ഓരോ ചുവടും അളവറ്റ അനുഗ്രഹങ്ങളെ സ്വരൂപിക്കുന്ന ചുവടുകളായി മാറണം. ഇന്ന് റമദാനിലെ അവസാനത്തെ ജുമായും കൂടിയാണ്. നമ്മളിൽ ഭൂരിപക്ഷം പേരും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയ തയ്യാറെടുപ്പുകളോടുകൂടി ജുമാ നമസ്കരിക്കുന്നവരാണ്. എന്നാൽ റമദാനിലെ ഈ അവസാനത്തെ ജുമാക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരുപാട് പേരും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്നുണ്ടാവാം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്ത് ജമാഅത്ത് വളരെയധികം വ്യാപിച്ചിരിക്കുന്നു. വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അഹമ്മദിയത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു. പഴയ ശിക്ഷണത്തിന്റെ സ്വാധീനവും അവരിലുണ്ട്. ചിലരുണ്ടായിരിക്കും അവർ മുഴുവൻ വർഷവും ജുമാക്ക് ഇത്ര പ്രാധാന്യം നൽകാറില്ല. എന്നാൽ റമദാനിലെ ഈ അവസാന ജുമാക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നു. മുസ്ലിങ്ങളിൽ നിലനിൽക്കുന്ന പൊതുവായ ചിന്താഗതി കാരണം ഈ ജുമായിൽ പങ്കെടുക്കുന്നത് ഇത് ജുമഅത്തുൽ വിദാ എന്ന പേരിൽ പൊതുമുസ്ലിങ്ങളിൽ പ്രസിദ്ധമാണ്. അവരെ കഴിഞ്ഞ വർഷത്തെ എല്ലാ തിന്മകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും മോക്ഷം നൽകുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. മുഴുവൻ വർഷത്തെയും ആരാധനകളുടെ കടമ ഒരുപക്ഷെ ഈ ജുമായിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നിറവേറ്റപ്പെടും എന്ന് വിചാരിക്കുന്നു. അത്തരം ആളുകൾ കുറച്ചുപേരാണെങ്കിൽ കൂടിയും ഞാൻ അവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ ജുമായിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യത്തിന്റെ കടമ നിറവേറ്റപ്പെടുകയില്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ വചനങ്ങളിൽ നിന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിൽ നിന്നും റമദാനിലെ അവസാനത്തെ ജുമാ നമസ്കരിക്കുന്നത് മോക്ഷത്തിനുള്ള മാർഗം ആയി തീരുകയില്ല എന്ന കാര്യം തെളിയുന്നുണ്ട്. അതുകൊണ്ട് മോക്ഷം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഇതിൽ പങ്കെടുത്താൽ മനുഷ്യന്റെ ഇഹപരലോകങ്ങൾ ഉത്തമമായിത്തീരും. ഒരുവിധത്തിലും ഇത്തരം കാര്യങ്ങളൊന്നും തെളിയുന്നില്ല. നമ്മുടെ യുവാക്കളും നമ്മളിൽ ജുമാ നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരും ഈ കാര്യം ഓർക്കേണ്ടതാണ്. അനഹമ്മദികളിൽ അഥവാ ജുമഅത്തുൽ വിദായുടെ ചിന്താഗതി ഉണ്ടെങ്കിൽ അഹമ്മദിയ ജമാഅത്തിൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജുമഅത്തുൽ വിദായുടെ ഒരു ചിന്താഗതിയും ഇല്ല, ഉണ്ടാവാൻ പാടുള്ളതല്ല. അഥവാ ഇന്നത്തെ ജുമായിൽ തയ്യാറെടുപ്പുകളോടുകൂടി പങ്കെടുക്കുന്നവരുടെ ഹൃദയത്തിൽ ഈ ചിന്താഗതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായാൽ ഇന്നു മുതൽ ജുമായിൽ പങ്കെടുക്കാതെയുള്ള എന്റെ ബലഹീനതയെ ഞാൻ ദൂരീകരിക്കുന്നതായിരിക്കും, ഭാവിയിൽ എല്ലായ്പ്പോഴും ജുമായിൽ പ്രത്യേക തയ്യാറെടുപ്പുകളോടെ പങ്കെടുക്കുന്നതായിരിക്കും എങ്കിൽ തീർച്ചയായും ഈ ജുമാക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നല്ല, ഈ ദിവസത്തിന് പ്രാധാന്യമുണ്ട്. കേവലം ജുമാ മാത്രമല്ല അവർക്കനുഗ്രഹീതം, മറിച്ച് ഈ പരിശുദ്ധ മാറ്റം കാരണം അത്തരം വ്യക്തിക്ക് ആ നിമിഷം ഏതൊന്നിലാണോ അയാളുടെ ഉള്ളിൽ പരിശുദ്ധ മാറ്റം ഉണ്ടായത്, ചിന്താഗതി ഉണ്ടായത്, ആ ചിന്ത ഒരു ഉറച്ച തീരുമാനം ഹൃദയത്തിൽ ഉണ്ടാക്കിയെങ്കിൽ, അതായത് ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകും, അതിൽ അടിയുറച്ചു നിൽക്കും, അത്തരം ആൾക്ക് ഈ ദിവസവും നിമിഷവും ലൈലത്തുൽ ഖദറായി മാറും. ഒരു അന്ധകാര നിബിഡമായ രാത്രിക്കു ശേഷം അയാളിൽ ആത്മീയ പ്രകാശത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിത്തീരും. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈലത്തുൽ ഖദർ അവന്റെ പാപമോചനത്തിന്റെ സമയം കൂടിയാണ്. അതായത് അവൻ തന്റെയുള്ളിൽ പരിശുദ്ധ മാറ്റം ഉണ്ടാക്കിയെടുത്ത് അള്ളാഹുവിലേക്ക് കുനിയുകയും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുമ്പോൾ, അതിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ നമുക്ക് ജുമായുടെ പ്രാധാന്യത്തെക്കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ ഓതിയ ഈ ആയത്തുകളിൽ ആദ്യത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അല്ലയോ വിശ്വസിച്ചവരെ, വെള്ളിയാഴ്ച ദിവസം അതിന്റെ ഒരു ഭാഗത്ത് നമസ്കാരത്തിനായി വിളിക്കപ്പെട്ടാൽ അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോവുകയും വ്യാപാരം നിർത്തിവെക്കുകയും ചെയ്യുക. നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണ്. പിന്നെ അടുത്ത ആയത്തിൽ പറഞ്ഞു, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ പിരിഞ്ഞു പോവുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വിജയം പ്രാപിക്കുന്നതിനായി അള്ളാഹുവിനെ അധികമായി സ്മരിക്കുകയും ചെയ്യുക. അള്ളാഹു ജുമാഇൽ വരാൻ എല്ലാ ഭൗതിക കാര്യങ്ങളും പിന്തള്ളിക്കൊണ്ട് അള്ളാഹുവിന്റെ തഖ്വയെ ഹൃദയത്തിൽ ജനിപ്പിച്ചുകൊണ്ട് പങ്കെടുക്കുന്നതിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. അള്ളാഹു ഈ ആയത്തുകളിൽ റമദാന്റെ ജുമായിലോ അല്ലെങ്കിൽ റമദാനിലെ അവസാനത്തെ ജുമായിലോ പങ്കെടുക്കാനുള്ള കൽപ്പനയല്ല നൽകിയിരിക്കുന്നത്. മറിച്ച് ഒരു വ്യത്യാസവും കൽപ്പിക്കാതെ ജുമാ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. പറഞ്ഞു, എല്ലാ ജുമാകളും വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ, ജുമായുടെ പ്രത്യേക ദിവസം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ദിവസങ്ങളെക്കാൾ വലുതാണ്. അത് പ്രത്യേകിച്ച് അള്ളാഹുവിനെ സ്മരിക്കുന്നതിനു വേണ്ടി പ്രത്യേകപ്പെടുത്തിയതാണ്. അതിൽ നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ വ്യവഹാരം, നിങ്ങളുടെ തിരക്കുകൾ ഉപേക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുക. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിനായി ജുമായുടെ അനുഷ്ഠാനം നിർബന്ധമാണ് എന്ന കാര്യത്തിൽ ശക്തി ചെലുത്തി എല്ലാ ജുമാകളിലും പങ്കെടുക്കുക എന്നതാണ് നിർബന്ധമായ നിബന്ധന. കാരണങ്ങളില്ലാതെ പങ്കെടുക്കാത്തയാൾ തന്റെ ഈമാനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതാണ്. ജുമായിൽ വൈകി വരുന്നവരും ചിന്തിക്കേണ്ടതാണ്. തങ്ങളുടെ ജോലികൾ ഒതുക്കി തീർക്കണമെങ്കിൽ സമയത്തിനു മുമ്പേ ഒതുക്കി തീർക്കുക. അള്ളാഹു പറയുന്നു, നിങ്ങളെ ജുമാക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ ജുമാക്ക് വരുന്ന സമയം ഇവിടെ എല്ലാവർക്കും അറിയാം, ഒരു മണിയാണ് ജുമായുടെ സമയം. വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ സമയം ഏതായിരുന്നാലും നിശ്ചയിക്കപ്പെട്ടിരിക്കും. ഇവിടെ യൂറോപ്പിൽ പ്രത്യേകിച്ച് യാത്രയുടെ മാർജിനും വെക്കേണ്ടതാണ്. അങ്ങനെ മാർജിൻ വെച്ച് തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ്. ഈ രാജ്യങ്ങളിൽ ട്രാഫിക്കിനെയും പാർക്കിംഗിനെയും കുറിച്ചും ചിന്തിക്കേണ്ടതാണ്. ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങളിൽ. ജുമായുടെ ദിവസം ഈ എല്ലാ കാര്യങ്ങളെയും പരിഗണിക്കേണ്ടതാണ്. എന്നിട്ട് സമയം കണക്കാക്കി പുറപ്പെടേണ്ടതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ ദിവസം ആദ്യം വരുന്നയാളെ വലിയ പ്രതിഫലത്തിന്റെ ഉടമയാക്കിയിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ എല്ലാ വാതിലുകളിലും മലക്കുകൾ നിൽക്കുന്നു. അവർ പള്ളിയിൽ ആദ്യം വരുന്ന ആളെ ഒന്നാമതായി എഴുതുന്നു. അങ്ങനെ പള്ളിയിൽ വരുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഇമാം തന്റെ ഖുതുബ അവസാനിപ്പിക്കുന്നതുവരെ. അപ്പോൾ ആ മലക്കുകൾ തങ്ങളുടെ രജിസ്റ്റർ അടച്ചുവെക്കുന്നു. പള്ളിയിൽ വരുന്ന ഓരോരുത്തർക്കും വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നതിനും ദിക്റെ ഇലാഹി ചെയ്യുന്നതിനും പ്രത്യേകം പ്രതിഫലം ഉണ്ട്. ഇമാമിനെ പ്രതീക്ഷിക്കുമ്പോഴും ഖുതുബക്കിടയിലും അവർ ഈ പ്രതിഫലത്തിൽ നിന്ന് ഭാഗം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാക്ക് പ്രാധാന്യം നൽകാത്തവരെ വളരെയധികം താക്കീത് ചെയ്തിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ അറിഞ്ഞുകൊണ്ട് മൂന്ന് ജുമാ ഉപേക്ഷിച്ചത്, അള്ളാഹു അയാളുടെ ഹൃദയം മുദ്രവെക്കുന്നു. ഈ പ്രാധാന്യം നാം ഓരോരുത്തരും നമ്മുടെ മുന്നിൽ വെക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ റമദാനിലെ അവസാനത്തെ ജുമാ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് എല്ലാ ജുമയും പ്രാധാന്യമുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നല്ല, ഒരു ഹദീസ് ഉണ്ട്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിങ്ങളെ, വെള്ളിയാഴ്ച ദിവസം അള്ളാഹു നിങ്ങൾക്കായി പെരുന്നാളാക്കിയിരിക്കുന്നു. ഈ ദിവസം പ്രത്യേകം തയ്യാറെടുപ്പുകളോടുകൂടി കുളിച്ചു വൃത്തിയായി വരിക. ഇതാണ് എല്ലാ ജുമായുടെയും പ്രാധാന്യം. ഇത് നമ്മോട് ആവശ്യപ്പെടുന്നത് നാം നമ്മുടെ എല്ലാ തിരക്കുകളും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ ജോലികളിൽ നിന്നും കച്ചവടങ്ങളിൽ നിന്നും സമയമെടുത്ത് പള്ളിയിൽ ജുമാ നമസ്കരിക്കുന്നതിനായി എത്തണം എന്നുള്ളതാണ്. ഹദീസിൽ നിന്ന് തെളിയുന്നതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ നിലയിൽ അതിന്റെ പ്രാധാന്യം വിവരിച്ചിട്ടുണ്ട്. വിശ്വാസിയുടെ ഈമാന്റെ നിലവാരം ഉയർത്തുന്നതിനായി ഓരോ വിശ്വാസിക്കും ജുമാ നമസ്കാരം നിർബന്ധമാണ് എന്ന കാര്യം ഇത് തെളിയിക്കുന്നു. ഇതുമാത്രമല്ല, ഇതിന്റെ നെഗറ്റീവായ വശവും മുന്നറിയിപ്പും വിവരിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് ജുമാ ഉപേക്ഷിക്കുന്ന ആളുടെ ഹൃദയം നന്മ പ്രവർത്തിക്കുന്നതിൽ നിന്ന് പൂർണമായും അടഞ്ഞുപോകുന്നു. വളരെയധികം ഭയപ്പെടേണ്ട സമയമാണ്. അലസത കാണിക്കുന്നവർ തങ്ങളെ പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. കാരണങ്ങളില്ലാതെ അനാവശ്യമായിട്ടുള്ള അലസത ഉപേക്ഷിക്കേണ്ടതാണ്. ഇസ്ലാം ഫലപ്രയോഗം മാത്രമല്ല നടത്തുന്നത്. ഇസ്ലാം ഒരു സന്തുലിതമായ മതമാണ്. ഇതിൽ കേവലം മുന്നറിയിപ്പും ഫലപ്രയോഗവുമല്ല ഉള്ളത്. ജുമായിൽ വന്നില്ല എങ്കിൽ ഇത് പറഞ്ഞ് ഭയപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ പര്യാപ്തമായ കാരണങ്ങളുണ്ട് എങ്കിൽ ശരി, വരേണ്ടതില്ല. എന്നാൽ പര്യാപ്തമായ കാരണങ്ങൾ ഇല്ലാതെ ആരെങ്കിലും വരുന്നില്ല എങ്കിൽ അവർ പിടിക്കപ്പെടും. പര്യാപ്തമായ കാരണങ്ങളില്ലാതെ ജുമാ ഉപേക്ഷിക്കുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു. ഈ പര്യാപ്തമായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ് കാരണങ്ങൾ ഉണ്ടാവുക? റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മുസ്ലിങ്ങളിലും ജമാഅത്തോടുകൂടി ജുമാ നമസ്കരിക്കേണ്ടത് നിർബന്ധമാണ്. നാലു കൂട്ടരൊഴികെ. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആ നാലു പേർ ആരാണ്? അവരാണ് അടിമകൾ, സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ. ഇതാണ് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ. നിർബന്ധിതാവസ്ഥയിൽ ഉള്ളവർക്കും പര്യാപ്തമായ കാരണങ്ങൾ ഉള്ളവർക്കും അവധി നൽകി എല്ലാ സ്ത്രീകളും കുട്ടികളും രോഗികളും തന്റെ യജമാനന്റെ കാഠിന്യം കാരണം നിർബന്ധിതനായ അടിമ എന്നിവർ ജുമായിൽ വരുന്നില്ല എങ്കിൽ അവരുടെ ഹൃദയം കറുത്തുപോകും എന്ന് പറഞ്ഞില്ല. ഇവർ ഈ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തരാണ്. ഇവരെക്കുറിച്ച് ഇവരുടെ ഹൃദയത്തിൽ മുദ്രവെക്കപ്പെടും എന്നല്ല പറഞ്ഞത്. സ്ത്രീകൾ അഥവാ വരുന്നുണ്ട് എങ്കിൽ ശരി, ജുമാ നമസ്കാരം കൂടാതെയുള്ള അഞ്ചുനേര നമസ്കാരം, അഞ്ചുനേര ജമാഅത്തായ നമസ്കാരം, അത് പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുക എന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് നിർബന്ധം. സ്ത്രീകൾ നിർബന്ധമായും പള്ളിയിൽ വരണം എന്നില്ല. എന്നാൽ ജുമായിൽ സ്ത്രീകൾ വരുന്നു എങ്കിൽ അത് നല്ല കാര്യമാണ്. ഇനി അഥവാ വരുന്നില്ല എങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചില സ്ത്രീകൾ വരുന്നു, അവർക്ക് ചെറിയ കുട്ടികളും ഉണ്ടാവും. അത്തരക്കാർ വരുമ്പോൾ ചിലപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. പിന്നീട് ചില സ്ത്രീകൾക്ക് വീടുമായി ബന്ധപ്പെട്ട തിരക്കുകളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവർക്ക് വീടുകളിൽ നിൽക്കാൻ അനുവാദമുണ്ട്. എന്നല്ല, ചെറിയ കുട്ടികളുള്ള സ്ത്രീകൾ, ഞാൻ പറഞ്ഞതുപോലെ ഡിസ്റ്റർബ് ചെയ്യുന്നവർ, അവർ വരാതിരിക്കേണ്ടതാണ്. അവർക്ക് വരാൻ സാധിച്ചാലും അവർക്ക് എളുപ്പമാണെങ്കിലും ശരി. കാരണം മറ്റു നമസ്കാരക്കാരുടെ നമസ്കാരത്തിലും ഖുത്ബയിലും കുട്ടികൾ കാരണം തടസ്സമുണ്ടാകുന്നു. കേവലം പെരുന്നാൾ നമസ്കാരത്തിന് വരുന്നത് എല്ലാ സ്ത്രീകൾക്കും നിർബന്ധമാണ്. നമസ്കരിക്കേണ്ട എങ്കിലും ഖുത്ബ കേൾക്കാം. അതുപോലെ തന്നെ അടിമകൾ ഉണ്ട്. അവർ തങ്ങളുടെ ഉടമസ്ഥരുടെ കൈകളാൽ നിർബന്ധിതരായിരിക്കും. എന്നാൽ ഇന്ന് ഒരടിമയും ഇല്ല. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അടിമകളുടെ ചിന്താഗതി ഈ കാലത്ത് കാണാൻ സാധ്യമല്ല. ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, എന്നാൽ അവർ അടിമകളുടെ ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് അവരും തങ്ങളെ ഈ അവധിയെടുത്ത് അടിമകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തരുത്. അഥവാ ആരെങ്കിലും അങ്ങേയറ്റത്ത് നിർബന്ധിതാവസ്ഥയിലാണെങ്കിൽ ഒഴികെ ഉടമസ്ഥൻ വളരെ കാഠിന്യമുള്ളവനും അവധി നൽകാതിരിക്കുകയും ഒരു വരുമാന മാർഗവും ഇല്ലാതിരിക്കുകയും അതുപോലെ പട്ടിണിയും ദാരിദ്ര്യവും വരും എന്ന ഭയവുമുണ്ടെങ്കിൽ ഒഴിച്ച് അത്തരം അവസരങ്ങളിൽ അവരും വ്യത്യസ്തരാണ്. ഇതൊരു ഗതിമുട്ടിയ അവസ്ഥയാണ്. ഗതിമുട്ടിയ അവസ്ഥയിൽ നിഷിദ്ധമായത് ഭക്ഷിക്കുന്നതും ചില സമയത്ത് അനുവദനീയമാണ്. എന്നാൽ ഈ ഗതിമുട്ടിയ അവസ്ഥയും സാധാരണ ഗതിയിൽ ഉണ്ടാവാറില്ല. ഉടമസ്ഥരെ കാര്യം ധരിപ്പിക്കുകയാണെങ്കിൽ അവർ ക്രിസ്ത്യാനികളാണെങ്കിലും ശരി, കുറച്ചു സമയമോ ഒന്നിടവിട്ടോ ജുമായുടെ അനുവാദം നൽകുന്നതായിരിക്കും. എന്നല്ല, ഒരുപാട് അഹമ്മദികളുണ്ട്. അവർ എന്നോട് പറയുകയുണ്ടായി, അവർ ജുമാക്ക് അവധിയില്ലാത്ത കാരണം തങ്ങളുടെ ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ അള്ളാഹു മുമ്പത്തേക്കാൾ നല്ല സംവിധാനം ഒരുക്കിത്തന്നു. നാം ജുമാക്ക് പ്രാധാന്യം നൽകണം എന്ന കാര്യം നാം മുന്നിൽ വെക്കുകയാണെങ്കിൽ പിന്നീട് ദുആ ചെയ്യുകയും ചെയ്യുക. വളരെ കഠിനമായ അവസ്ഥയാണ്. ജുമാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ എളുപ്പമാക്കി തരണമേ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു വേദനാ ഹൃദയത്തോടുകൂടി ചെയ്ത ദുആ സ്വീകരിച്ചുകൊണ്ട് അതിനുള്ള സംവിധാനവും ഒരുക്കി തരുന്നു, എളുപ്പമാക്കി തരുന്നു. അതുപോലെ ചെറിയ കുട്ടികളെയും ജുമാക്ക് കൊണ്ടുവരരുത്. ഞാൻ പറഞ്ഞതുപോലെ ഇത് മുഖേന മറ്റു നമസ്കാരക്കാരുടെ നമസ്കാരം ഡിസ്റ്റർബായിത്തീരും. സ്ത്രീകളെക്കുറിച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, അവർ കുട്ടികളെ കൊണ്ടുവരരുത്. എന്നാൽ ചില പുരുഷന്മാരും കൊണ്ടുവരാറുണ്ട്, അവരും സൂക്ഷിക്കേണ്ടതാണ്. ഇനി അഥവാ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അവരെ കുട്ടികളുടെ ഭാഗത്ത് ഇരുത്തുക, അല്ലെങ്കിൽ സ്വയം കുട്ടികളുടെ ഭാഗത്ത് ഇരിക്കുക. ഏതായിരുന്നാലും ഈ നാലു പേരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇവരെ കൂടാതെ മറ്റെല്ലാവരും ജുമാ നമസ്കാരത്തിനായി വരേണ്ടത് നിർബന്ധമാണ്. ജുമാ ദിവസം പ്രത്യേകമായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് നിർബന്ധമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പരിപൂർണ ശരീഅത്തും അധ്യാപനങ്ങളുമായിട്ടാണ് വന്നത്. അത് മനുഷ്യനെ അള്ളാഹുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. അവിടുന്ന് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവരുടെ വളരെ ഉയർന്ന ആത്മീയ നിലവാരമാണ് ആഗ്രഹിച്ചിരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ മാർഗങ്ങളിലൂടെ നമ്മെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു. മനുഷ്യൻ എങ്ങനെയെല്ലാം തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ശ്രമിക്കണം, ഏതു പ്രകാരം അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കണം, എപ്രകാരം തങ്ങളുടെ നന്മകളെ സ്ഥിരമായി നിലനിർത്തുന്നതിനു വേണ്ടി പരിശ്രമിക്കണം, എങ്ങനെ തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശത്തോടുള്ള കടമ നിർവഹിക്കണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു, അഞ്ചു നമസ്കാരങ്ങൾ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ, റമദാൻ അടുത്ത റമദാൻ വരെ, ഇവക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള കഫാറയായിത്തീരും. ഏതുവരെ മനുഷ്യൻ വലിയ വലിയ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവോ. ഇതാണ് നമുക്ക് വേണ്ടിയുള്ള റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനം. ഇത് കേവലം പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അത് പൊറുക്കപ്പെടുന്നതിനുള്ള സംവിധാനവുമായി മാറുന്നു. എന്നാൽ ആത്മീയതയിലും ഉയർത്തുന്നു. ഏതൊരാളാണോ യഥാർത്ഥ നിലയിൽ ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത്, ഏതെങ്കിലും പാപിയോ അക്രമിയോ മറ്റുള്ളവരുടെ അവകാശം ധ്വംസിക്കുന്ന വ്യക്തിയോ ഈ വിധത്തിൽ ഞാൻ അടുത്ത നമസ്കാരത്തിന് പോകണം, അതിന് തയ്യാറെടുപ്പ് നടത്തണം എന്ന നിലയിൽ വ്യാകുലപ്പെടുകയില്ല. നമസ്കരിച്ചു വന്നു, പിന്നീട് പാപത്തിൽ മുഴുകി, അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശങ്ങൾ അപഹരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ അക്രമം ചെയ്യാൻ തുടങ്ങി. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അയാളുടെ നമസ്കാരം നമസ്കാരമല്ല, അയാൾ വലിയ പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും മറ്റുള്ളവരുടെ അവകാശം നിർബന്ധപൂർവം കൈയടക്കുന്നവനാണ് എങ്കിൽ അയാളുടെ നമസ്കാരം പിന്നീട് അള്ളാഹുവിനു വേണ്ടിയല്ല, തന്റെ തിന്മകളെ മുന്നിൽ വെച്ചുകൊണ്ടല്ല. അത്തരം നമസ്കാരക്കാർ ആരുടെ നമസ്കാരമാണോ അവരുടെ നാശത്തിന് ഹേതുവായിത്തീരുന്നത്. അത്തരം നമസ്കാരക്കാരിൽ ഉൾപ്പെടുന്നു. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയനുസരിച്ച് അത് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്നു. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു നമസ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അഞ്ചു നമസ്കാരങ്ങൾ നിങ്ങളിൽ നിർബന്ധമാണ് എന്ന കാര്യത്തിലേക്കും ശ്രദ്ധിപ്പിച്ചു. അവയെ അള്ളാഹു പറഞ്ഞു തന്ന അതിന്റെ എല്ലാവിധത്തിലുള്ള നിർബന്ധ നിബന്ധനകളോടൊപ്പം അനുഷ്ഠിക്കേണ്ടത് നിങ്ങളിൽ നിർബന്ധമാണ്. അതുപോലെ ജുമായിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു. ജുമായിൽ പങ്കെടുത്ത് ഏതെല്ലാം അനുഗ്രഹങ്ങളിൽ നിന്നും ഇമാമിന്റെ ഖുതുബയിൽ നിന്നും നിങ്ങളുടെ ഉള്ളിൽ നന്മയുടെ ചിന്തയുണ്ടായത് അതിനെ അടുത്ത ജുമാ വരെ നിലനിർത്തണം. കേട്ട കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കണം. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ജുമാ മുതലുള്ള അടുത്ത ജുമാ നിങ്ങൾക്ക് തിന്മകളിൽ നിന്ന് മോചനം നൽകും. നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനമൊരുങ്ങും. ഇവിടെയും ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജുമാകളുടെയും നിർബന്ധതയും പ്രാധാന്യവും വ്യക്തമാക്കി. എന്നിട്ട് ഇതുപോലെ റംസാന്റെ പ്രാധാന്യം വിരിച്ചു. അതുകൊണ്ട് നന്മയിൽ നിലനിൽക്കുന്നത് ഒരു തുടർച്ചയോടുകൂടി നിലനിൽക്കുന്നത് അതുതന്നെയാണ് മനുഷ്യനെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. നമസ്കാരത്തിന്റെ കടമ നിറവേറ്റേണ്ടതും നിർബന്ധമാണ്. ജുമാ കൃത്യതയോടെ അനുഷ്ഠിക്കേണ്ടതും നിർബന്ധമാണ്. റമദാനിൽ നിന്നും ആ നിബന്ധനകളോടുകൂടി അനുഗ്രഹം കരസ്ഥമാക്കുന്നത് പാപത്തിനുള്ള കഫാറയായിത്തീരും. നന്മയിൽ പുരോഗതി നൽകുകയും ചെയ്യുന്നു. ഏതൊരു നിബന്ധനയാണോ അള്ളാഹു റമദാനിലെ നോമ്പുകൾക്കായി വച്ചിരിക്കുന്നത് അഥവാ യഥാർത്ഥ തഖ്വയിൽ ചരിക്കണമെങ്കിൽ ഈ കാര്യങ്ങളെ ഏതായിരുന്നാലും അവലംബിക്കേണ്ടതായി വരും. അള്ളാഹുവിന്റെ സാമീപ്യം അഥവാ കരസ്ഥമാക്കണമെങ്കിൽ അതിനെ പിൻപറ്റേണ്ടതായി വരും. പാപങ്ങളെ പൊറുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന മാർഗം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായി വരും. നമുക്ക് ഈ കാര്യങ്ങൾക്കായി അള്ളാഹു ഒരു ദിവസത്തെ പ്രവർത്തന രൂപരേഖയും നൽകി, ഒരാഴ്ചക്കുള്ള രൂപരേഖയും നൽകി, ഒരു വാർഷിക രൂപരേഖയും പറഞ്ഞു തന്നു. അത് മനുഷ്യന്റെ ആത്മീയ പരിഷ്കരണത്തിന് അത്യാവശ്യമാണ്. ആരാണോ ഈ ഘട്ടങ്ങളിലൂടെ കടന്നുകൊണ്ട് മുന്നോട്ടു പോകുന്നത് അവർ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനും പൊറുക്കലിനും പാത്രമായിത്തീരുന്നു. ജുമാക്ക് എത്രമാത്രം പ്രാധാന്യമാണ് ഉള്ളത് എന്ന് കൂടുതൽ പ്രകാശിതമായ നിലയിൽ വ്യക്തമായി. വർഷത്തിനു ശേഷം ആത്മീയ വളർച്ചയ്ക്കുള്ള പരിപാടിയിൽ അള്ളാഹു റമദാൻ മാസം നിശ്ചയിച്ചു. ജുമഅത്തുൽ വിദായല്ല നിശ്ചയിച്ചത്. വർഷത്തിൽ റമദാനിലെ അവസാനത്തെ ജുമാ നമസ്കരിക്കുക എന്നല്ല പറഞ്ഞത്, മറിച്ച് മുഴുവൻ റമദാൻ മാസമാണ് നിശ്ചയിച്ചത്. ജുമായുടെ ബർക്കത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നതിനായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഏഴ് ദിവസത്തിനു ശേഷം വരുന്ന ജുമാക്കും പ്രാധാന്യമുള്ളതും പൊറുക്കലിനുള്ള മാർഗവുമായി പറയുന്നു. വരുന്ന ഓരോ ജുമായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സാക്ഷ്യം പറയുന്നതായിരിക്കണം. നാം അള്ളാഹുവിനോടുള്ള ഭയത്താൽ ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു ചെറിയ ചെറിയ തെറ്റുകളും വീഴ്ചകളും കുറവുകളും മാപ്പാക്കി തരുന്നതായിരിക്കും. ഓരോ ജുമായും അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഈ സാക്ഷ്യം നൽകുന്നു, ഈ ദാസൻ പൊതുവിൽ ഭയപ്പെട്ടുകൊണ്ട് ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ടാൻ പരിശ്രമിച്ചു. അതുപോലെ തന്നെ ദിവസേനയുള്ള നമസ്കാരങ്ങളുമുണ്ട്. ഇതും അള്ളാഹുവിന്റെ പ്രീതിയെ മുൻനിർത്തി അനുഷ്ഠിക്കുകയാണെങ്കിൽ അതും നമ്മുടെ ഭാഗത്ത് സാക്ഷ്യം പറയും. ഇതേ അവസ്ഥ തന്നെയാണ് റമദാനിലെ നോമ്പിന്റേതും. ഇതുതന്നെയാണ് കഫാറ പാപപരിഹാരത്തിന്റെ അർത്ഥവും ഈ ഇബാദത്തുകളുടെ സാക്ഷ്യം നമ്മുടെ ഭാഗത്ത് ആയിക്കൊണ്ട് നമുക്ക് പൊറുക്കലിനുള്ള സാധന സാമഗ്രികളായി മാറും. പിന്നീട് ജുമായുടെ പ്രാധാന്യം അതിന്റെ മനോഹാരിതയെക്കുറിച്ചും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇപ്രകാരം പറയുന്നു, ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ജുമാ ദിവസമാണ്. അതിൽ എനിക്ക് കൂടുതൽ സലാത്ത് ചൊല്ലുക, കാരണം ഈ ദിവസം നിങ്ങളുടെ ഈ സലാത്ത് എന്റെ മുന്നിൽ സമർപ്പിക്കുന്നതായിരിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാത്ത് ചൊല്ലാൻ അള്ളാഹുവിന്റെ എന്നേക്കുമുള്ള കൽപ്പനയാണ്. ഇത് അള്ളാഹുവിന്റെ കൽപ്പന കൂടിയാണ്. ഈ സലാത്ത് അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നതായിരിക്കും. അതും എല്ലായ്പ്പോഴേക്കും ഉള്ളതാണ്. അവിടുന്ന് പറഞ്ഞത് കൊണ്ട് അവിടുത്തെ ജീവിതത്തിലേക്കുള്ളത് മാത്രമല്ല, ജുമായുടെ നിലനിൽക്കുന്ന മറ്റൊരനുഗ്രഹമാണിത്. ജുമഅത്തുൽ വിദായിൽ ചെയ്യുന്ന സലാത്തുകൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടും എന്നെവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് എല്ലാ ജുമായിലുമാണ് ഇത് സമർപ്പിക്കപ്പെടുന്നത്. ഈ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്ന നമ്മളിലുള്ളവർ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ സലാത്ത് ചൊല്ലുന്നവരിൽ ഉൾപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളായി മാറുന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. ഈ അനുഗ്രഹങ്ങളാണ് ജുമായുടേത്. ഇത് കരസ്ഥമാക്കുന്നതിന് നമ്മളിൽ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹുവും വളരെയധികം നൽകുന്നവനാണ്. പറയുന്നു, ജുമായുടെ പ്രാധാന്യം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിന്റെ കടമ നിറവേറ്റുകയും നിങ്ങളുടെ കച്ചവടങ്ങളും തിരക്കുകളും ജുമായുടെ കാരണം കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കരസ്ഥമാക്കുന്നതിനു വേണ്ടി പിന്തള്ളിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മീയമായ നിലയിൽ പുരോഗതി കൈവരിക്കുന്നവരായി തീരും എന്ന് മാത്രമല്ല, ഭൌതിക അനുഗ്രഹങ്ങളും നിഷേധിക്കപ്പെട്ടവരായി തീരുകയില്ല. ജുമാ നമസ്കാരത്തിന് ശേഷം നിങ്ങളുടെ കച്ചവടങ്ങളിലേക്ക് പോയിക്കൊള്ളുക, എന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അന്വേഷിക്കുക. രണ്ടാമത്തെ ആയത്തിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അള്ളാഹു നിങ്ങളുടെ പ്രവൃത്തികളിൽ അനുഗ്രഹം ചൊരിയുന്നതായിരിക്കും. ഇതും ഒരു ജാമ്യമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ജോലികളിൽ അനുഗ്രഹമുണ്ടാകുന്നത്. അഥവാ അവനുവേണ്ടി ജുമായുടെ അല്പസമയം ത്യജിക്കുകയാണ് എങ്കിൽ വ്യവഹാരങ്ങളിലും അനുഗ്രഹമുണ്ടാകും. അവന്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നവരായിത്തീരും. അള്ളാഹുവിനു വേണ്ടി കുറച്ച് സമയം തന്റെ ജോലിയുടേത് ചിലവഴിക്കപ്പെടുമ്പോൾ അള്ളാഹു എല്ലാ ജോലികളും നന്നാക്കി തീർക്കുന്നവനും എല്ലാ ശക്തികളുടെയും ഉടമസ്ഥനാണ്. അവൻ നിങ്ങളുടെ ഭൌതികവും ഇഹലോകപരമായിട്ടുള്ള നഷ്ടങ്ങൾ അതും പൂർത്തീകരിച്ചു തരുന്നവനാണ്. വ്യവഹാരങ്ങളിൽ അനുഗ്രഹം ചൊരിഞ്ഞ് തന്റെ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കുന്നതായിരിക്കും. അഥവാ ഒരു വിശ്വാസിയുടെ ഭൌതികത കരസ്ഥമാക്കലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നാണ് എന്ന് പറയുന്നു. അള്ളാഹു ഭൌതികതയെ ആർജിക്കുന്നതിൽ നിന്ന് തടയുന്നില്ല. എന്നാൽ ഏതൊരു ജോലിയാണോ കൃത്യമായി കൃത്യസമയത്ത് ചെയ്യേണ്ടത് അത് ചെയ്യാനും പൂർത്തിയാക്കാനും ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ട പരിശ്രമം അത് ജുമാ നമസ്കാരത്തിന് ശേഷം ചെയ്യുക. അങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അനുഗ്രഹത്തിൽ നിന്നും ഭാഗം കരസ്ഥമാക്കുക. എന്നാൽ ഓർക്കുക, ഈ ഭൌതിക ജോലികൾ ഉണ്ടായിരുന്നിട്ടും അള്ളാഹുവിനെ ഒരിക്കലും മറക്കരുത്. ഇതും അള്ളാഹു പറയുകയുണ്ടായി എന്നല്ല, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് നിങ്ങളുടെ നാവിനെ ആർദ്രമാക്കി വെക്കുക. ഭൌതിക കച്ചവടങ്ങളും അള്ളാഹുവിന്റെ ഉദ്ദേശവും കൽപ്പനകൾക്കും അനുസരിച്ചായിരിക്കണം. ഒരുവിധത്തിലുള്ള വഞ്ചനയും ചതിയും കളവും അലസതയും ഉണ്ടാവാൻ പാടില്ല. അഥവാ കച്ചവടത്തിലും പ്രവൃത്തികളിലും ഈ കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ പാപികളായി മാറുമായിരിക്കും. അള്ളാഹുവിന്റെ പാപികളായി മാറും. അള്ളാഹുവിന്റെ സ്മരണയെ മറക്കുന്നവരായി മാറുന്നു. അള്ളാഹുവിന്റെ ദിക്ര് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ടതായി മാറേണ്ടതാണ്. കഴിഞ്ഞ ഖുത്ബയിലും പറഞ്ഞതുപോലെ നാം എല്ലാ പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ചിന്തിക്കേണ്ടതാണ്. ഈ ഒരു ചിന്ത ഉണ്ടായാൽ അള്ളാഹുവിന്റെ ദിക്റിന്റെയും കടമകൾ നിറവേറ്റപ്പെടും. തന്റെ ഉത്തരവാദിത്വങ്ങളും മനുഷ്യന് ശരിയായ രീതിയിൽ നിറവേറ്റുന്നതായിരിക്കും. ഇന്നത്തെ ഈ ദിവസം പ്രാധാന്യമുള്ളതാക്കി തീർക്കണമെങ്കിൽ നാം ഇന്നല്ലെങ്കിൽ നാളെ ഒരു വർഷത്തേക്കായി റമദാനിലെ ഇബാദത്തുകളിൽ നിന്ന് പുറത്തു വരികയാണ്. എന്നാൽ ജുമായുടെ ഇബാദത്തിൽ നിന്ന് ഒരു വർഷത്തേക്ക് പുറത്തു വരികയല്ല ചെയ്യുന്നത് എന്ന നിലയിൽ പ്രാധാന്യമുള്ളതാക്കി തീർക്കണം. എന്നല്ല, അടുത്ത ജുമായും നമുക്ക് ഇന്നത്തെ ജുമായെ പോലെ പ്രാധാന്യമുള്ളതാണ്. ഏതെല്ലാം കുറവുകളും ബലഹീനതകളുമാണോ നമ്മുടെ ഉള്ളിൽ ഭൂതകാലത്തിൽ ഉണ്ടായിരുന്നത്, അത് ഭാവിയിൽ ദൂരീകരിക്കാൻ നാം പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ നാം ജുമായെ വിദാ ചെയ്യുന്നവരായിരിക്കുകയില്ല. മറിച്ച് തങ്ങളുടെ തിന്മകളെയും ബലഹീനതകളെയും അലസതകളെയും വിദാ ചെയ്തുകൊണ്ട് അവയിൽ നിന്ന് എല്ലായ്പ്പോഴും രക്ഷപ്പെടുന്നതിനായി, അള്ളാഹുവിന്റെ അഭയത്തിൽ വരുന്നതിനായി പരിശ്രമിക്കുന്നവരായിരിക്കും. റമദാൻ അനുഗ്രഹങ്ങളിൽ നിന്നും പ്രയോജനമെടുക്കുക എന്നതും ഇതുതന്നെയാണ്. റമദാൻ മാസത്തിൽ നമുക്ക് ഏതെല്ലാം നന്മകളിലാണോ തൗഫീഖ് ലഭിച്ചത്, അതിൽ അഥവാ വർദ്ധനവ് ഉണ്ടാക്കിയില്ല എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവയിൽ നിലനിന്നുകൊണ്ട് അടുത്ത റമദാനെ നാം സ്വാഗതം ചെയ്യണം. നാം ജുമായെ വിദാ ചെയ്തു എന്ന ചിന്താഗതിയുള്ളവരാകാനും പാടില്ല. നാം റമദാനെ വിദാ ചെയ്തു എന്ന ചിന്താഗതിക്കാരാകാനും പാടില്ല. റമദാനിനിടക്ക് അനുഭൂതി കരസ്ഥമാക്കിയ ഇബാദത്തുകളെ വിദാ ചെയ്തു എന്ന ചിന്താഗതി നമുക്കുണ്ടാകാൻ പാടില്ല. അഥവാ ആരുടെയെങ്കിലും ഉള്ളിൽ ഈ ചിന്താഗതി ഉണ്ടായാൽ അയാൾ തന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശത്തിൽ നിന്ന് ദൂരേക്ക് പോകുന്നു. ആരാണോ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശത്തിൽ നിന്ന് ദൂരേക്ക് പോയിട്ടുള്ളത് അയാൾ തഖ്വയിൽ നിന്ന് ദൂരത്തിലാണ്. ആരാണോ തഖ്വയിൽ നിന്ന് ദൂരപ്പെട്ട് നിൽക്കുന്നത് അയാൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നവനായി തീരുകയില്ല. ചുരുക്കത്തിൽ, റമദാനിൽ നാം എന്തെല്ലാമാണോ കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് അത് സ്വയം നാം പാഴാക്കിക്കളഞ്ഞു. ഏതൊരു വിജയത്തെക്കുറിച്ചാണോ അള്ളാഹു വാഗ്ദാനം ചെയ്തത് അത് നമുക്ക് നിഷേധിക്കപ്പെട്ടതായി തീർന്നു. അള്ളാഹു നോമ്പിന്റെ കൽപ്പനയും നോമ്പിന്റെ ഇതര കൽപ്പനകൾ അനുസരിക്കുന്നതിന്റെ ഫലം തക്കുവയാണ് നോമ്പിനെ കുറിച്ചുള്ള ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. നാം ഈ ഫലം കരസ്ഥമാക്കിയിട്ടുണ്ടോ അതോ ഇല്ലേ, അല്ലെങ്കിൽ ഈ പരിശ്രമത്തിൽ നാം ഏതാനും ചുവടുകൾ വെച്ചിട്ടുണ്ടോ അതോ ഇല്ലേ. റമദാനിൽ നാം കരസ്ഥമാക്കിയതിൽ സ്ഥിരചിത്തതയോടുകൂടി നിലനിൽക്കുന്നതിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പരിശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കും എന്ന പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് തഖ്വയുടെയും അതിന്റെ സൂക്ഷ്മതകളെയും കുറിച്ച് വളരെ വിശാലമായ നിലയിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, കൂടെ കൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. നിങ്ങൾ തെറ്റായ പ്രവൃത്തികളുടെ വിശദീകരണം എഴുതിവെക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ ഏതൊരു പ്രവൃത്തികളെയാണോ തെറ്റായി പറഞ്ഞിരിക്കുന്നത് അതിന്റെ വിശദീകരണം എഴുതുക. എന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും സഹായം കൊണ്ടും ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. ഇത് തഖ്വയുടെ ആദ്യത്തെ ഘട്ടമാണ്. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുക തഖ്വയുടെ ആദ്യത്തെ ഘട്ടമായിരിക്കും. റമദാൻ മാസത്തിൽ നമ്മളിൽ ഒരുപാട് പേർ നാം ദർസുകൾ കേട്ടു, സ്വയം വിശുദ്ധ ഖുർആൻ ഓതാൻ ശ്രമിച്ചു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമ്മളിൽ ഒരുപാട് പേർ തിന്മകളും മനസ്സിലാക്കി, നന്മകളും മനസ്സിലാക്കി. നന്മ ചെയ്യുക എന്ന ഘട്ടം പിന്നീടാണ് വരുന്നത്. അവിടുന്ന് പറയുന്നു, തഖ്വയുടെ ആദ്യത്തെ ഘട്ടം ഇതാണ്. വിശുദ്ധ ഖുർആനിലെ വിവരിക്കപ്പെട്ടിരിക്കുന്ന തിന്മകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അതിനെ ദൂരീകരിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ശ്രമം മനുഷ്യനെ തഖ്വയുടെ ആദ്യത്തെ ഘട്ടത്തിൽ കൊണ്ടുനിർത്തുന്നു. പറയുന്നു, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നല്ല കാര്യമാണ്. അടുത്ത കാര്യം എന്താണ്? തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന നല്ല കാര്യമാണ്, അത് തഖ്വയുടെ ഒന്നാമത്തെ ഘട്ടമാണ്. എന്നാൽ ഇത് നന്മകളുടെ ആദ്യത്തെ ഘട്ടമാണ്. നന്മ ഇതിൽ അവസാനിക്കുന്നില്ല. അവിടുന്ന് പറയുന്നു, അള്ളാഹു പറയുന്നു, ഇത്രമാത്രമല്ല അവൻ തൃപ്തിപ്പെടുന്ന കാര്യമുള്ളത്, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്, അതിനെതിരിൽ നന്മകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ രക്ഷയില്ല. നന്മ ചെയ്യുന്നില്ല എങ്കിൽ തിന്മ ചെയ്യാതെ ഞാൻ തഖ്വ സ്വായത്തമാക്കി എന്ന് വിചാരിക്കരുത്. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ നന്മ ചെയ്യാതെ സാധ്യമല്ല. എന്തുതന്നെയായാലും നന്മ ചെയ്യേണ്ടതായിട്ട് വരും. പറയുന്നു, താൻ തിന്മ ചെയ്യുന്നില്ല എന്നതിൽ അഹങ്കരിക്കുന്നവൻ, ചില ആളുകളുണ്ട് തങ്ങൾ തിന്മ ചെയ്യുന്നില്ല എന്ന കാര്യത്തിൽ വലിയ അഹങ്കാരമുണ്ടാകും, അവർ വിഡ്ഢികളാണ്. ഇസ്ലാം മനുഷ്യനെ ഇതുവരെ മാത്രമല്ല എത്തിക്കുന്നത്, ഉപേക്ഷിക്കുന്നത്, മറിച്ച് അത് രണ്ടു ഭാഗങ്ങളും പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് തിന്മകളെ പൂർണമായ നിലയിൽ ഉപേക്ഷിക്കുക, തങ്ങളുടെ തിന്മകൾ പൂർണമായ നിലയിൽ ഉപേക്ഷിക്കുക, നന്മകൾ പൂർണമായ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. പറയുന്നു, ഏതുവരെ ഈ രണ്ട് കാര്യങ്ങളില്ലയോ അതുവരെ മോക്ഷം സാധ്യമല്ല. ഈ റമദാനും ജുമായും നമ്മുടെ ഇബാദത്തുകളും നമ്മെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നതായിരിക്കണം. നാം തഖ്വയുടെ ആദ്യത്തെ ഘട്ടത്തിൽ തിന്മയെ പൂർണമായ നിലയിൽ ഉപേക്ഷിക്കണം. അതോടൊപ്പം തഖ്വയുടെ അടുത്ത ഘട്ടത്തിൽ ചരിച്ചുകൊണ്ട് എല്ലാ നന്മകളും പൂർണമായ ആത്മാർത്ഥതയോടുകൂടി അനുഷ്ഠിക്കണം. അവിടുന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു, ഞാൻ തിന്മ ചെയ്തിട്ടില്ല എന്നത് ഒരു നന്മയുമല്ല. ഉദാഹരണമായി, നമസ്കാരത്തിന് എനിക്ക് ശീലമുണ്ടായി, എന്നാൽ നമസ്കരിച്ചതിനു ശേഷം അവിടെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പരസ്പരം തിന്മ പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ നന്മയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഘട്ടം പോലും തരണം ചെയ്തിട്ടില്ല. ജുമാ ദിവസം അതിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുമാ ദിവസം ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റമദാൻ നമ്മെ നമ്മുടെ തിന്മകളിൽ നിന്ന് പൂർണ്ണമായും മോക്ഷം നൽകിക്കൊണ്ട് നമുക്ക് നന്മകളെ പരിപൂർണ ആത്മാർത്ഥതയോടുകൂടി അനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് നൽകിക്കൊണ്ട് വിട്ടുപിരിയുന്നതായി തീരണം. അതിനുവേണ്ടിയും ദുആ ചെയ്യുക. നാം യഥാർത്ഥ തഖ്വയിൽ ചരിക്കുന്നവരായി തീരട്ടെ. നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമന ലക്ഷ്യത്തെ പൂർത്തിയാക്കുന്നവരായി തീരട്ടെ. ഇസ്ലാമിക അധ്യാപനങ്ങളെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഈ മനോഹര അധ്യാപനങ്ങളെ ലോകത്തിന് പറഞ്ഞുകൊടുക്കുക. ഈ ദീനാണ് മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുക. ഈ ദീൻ തന്നെയാണ് പരസ്പരമുള്ള കടമകളെക്കുറിച്ച് ഉന്നതമായ നിലയിൽ മാർഗദർശനം നൽകുകയും ശ്രദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ട എല്ലാ അഹമ്മദികളുടെയും ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്നും ദുആ ചെയ്യുക. വിവിധ രൂപത്തിൽ ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അല്ലാഹു മുസ്ലിം ഉമ്മത്തിനും അവർക്ക് കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിച്ച് ദുഃഖത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും പുറത്തുവരുന്നതിനുള്ള തൗഫീക്കിനു വേണ്ടിയും ദുആ ചെയ്യുക. ഇവർ പരസ്പരം ചെയ്യുന്ന ഈ അക്രമം അള്ളാഹു ഈ അക്രമത്തിൽ നിന്ന് ഇവരുടെ കൈകൾ തടയട്ടെ. ഇസ്ലാം
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.